SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം രതീഷ് ശങ്കർ. രതീഷ്, പ്രമുഖ കാർ നിർമ്മാതാക്കളായ ടയോട്ടയുടെ മെൽബണിലെ ഫാക്ടറി കഴിഞ്ഞ ദിവസത്തോടെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവിടെ ജോലി നോക്കിയിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് രതീഷിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ?
ഒക്ടോബർ 3 ഇപ്പൊ ടൊയോട്ട ഓസ്ട്രേലിയയിലെ കാർ മാനുഫാക്ചറിങ് പൂർണ്ണമായിട്ടും നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 4000 ഉണ്ടായിരുന്ന വർക്ക് ഫോഴ്സ് 1300 കുറയാണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് എന്റെ പൊസിഷനും റിഡൻഡന്റ് ആവുകയാണ്. ഇന്നാണ് എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ടൊയോട്ടയിലെ.
എത്ര നാളായി ടൊയോട്ടയിൽ ജോലി ചെയ്യുന്നു? എന്തായിരുന്നു രതീഷിന്റെ പൊസിഷൻ?
ഞാൻ 11 വർഷത്തിലധികമായിട്ട് ഇവിടെ ടൊയോട്ടയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഞാൻ മെയിന്റനൻസ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്.
ഓക്കെ, ഇപ്പം റിഡൻഡൻസി വന്നിരിക്കുന്നു, ജോലി ഏതാണ്ട് നഷ്ടപ്പെട്ടു. അപ്പോ എന്താണ് ഇനി രതീഷിന്റെ പുതിയ ജോലി കണ്ടെത്തണമായിരിക്കുമല്ലോ അല്ലേ?
അതെ അതെ, ഇത് നമ്മളോട് ഒരു 3 വർഷം മുമ്പേ ഇത് അനൗൺസ് ചെയ്തിരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അറിയാമായിരുന്നു ഇത് വരുന്നുള്ള കാര്യം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ടൊയോട്ട വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു നമ്മള് പഠിക്കാനും പിന്നെ ജോലി ജോബ് സീക്കിംഗ് സ്കിൽസിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് കാര്യമായിട്ട് ജോബൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. ഒരു നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു പുതിയ ജോബ്.
ഓക്കെ, കൊള്ളാം. അപ്പൊ ജോലി കിട്ടി ഓൾറെഡി?
കിട്ടിയിട്ടുണ്ട്.
എവിടെയാണ് രതീഷിന് ജോലി കിട്ടിയിരിക്കുന്നത്?
ഞാനിപ്പോ അത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല ഓഫർ ഉണ്ട്.
ഓക്കെ ഓക്കെ. അവിടെ ജോലി ചെയ്തിരുന്ന മറ്റുള്ളവരുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? ജോലി നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ജോലിയൊക്കെ ലഭിച്ചോ?
കുറച്ചുപേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഫിഗേഴ്സ് ഒന്നും ഇപ്പൊ നമുക്ക് അറിയില്ല. പിന്നെ കുറച്ചുപേർക്കൊക്കെ ഇപ്പൊ കുറെ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 37 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, 40 വർഷമൊക്കെ എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെയുള്ളവർ കുറെ പേരൊക്കെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പേര് ഒരു നല്ലൊരു ബ്രേക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. കുറച്ചുപേര് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അടുത്ത വർഷം പുതിയ ജോബിലേക്ക് നോക്കാം എന്നുള്ള അങ്ങനെ പല പ്ലാനുകളുള്ള ആൾക്കാരുണ്ട്. കുറച്ചുപേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്റെ അറിവില്.
ഓക്കെ, എത്രത്തോളം മലയാളികൾ അവിടെ ജോലി നോക്കുന്നുണ്ടായിരുന്നു രതീഷ്?
കറക്റ്റ് ഫിഗർ എനിക്കറിയില്ല. എന്റെ അറിവിൽ ഏകദേശം ഒരു 10 മലയാളികൾ ഉണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു 2-3 പേർക്ക് ഇപ്പൊ ഈ പാർട്സ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ അവരവിടെ കണ്ടിന്യൂ ചെയ്യും, ബാക്കിയുള്ളവര് റിഡൻഡന്റ് ആവും.
ഓക്കെ, 2014 ടൊയോട്ടയുടെ ഓൾട്ടോണയിലുള്ള ഫാക്ടറി അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് അറിയിപ്പ് വന്നത്. അപ്പോൾ മുതൽ തൊഴിലാളികളുടെ പ്രതികരണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു?
എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ പോലെ വളരെയധികം കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു നല്ല ശതമാനം ആൾക്കാരും. അപ്പോ എല്ലാവർക്കും ഒരു ഷോക്കും സങ്കടമൊക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ടൊയോട്ട നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മൊത്തം ട്രാൻസിഷൻ നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. പല വിധത്തിലുള്ള എംപ്ലോയീസിന് സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ജോബ് സീക്കിങ്ങിനായാലും അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽപ്പുകൾ, ഇപ്പൊ പഠിക്കാനുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട്, അങ്ങനത്തെ മൊറാൽ ബൂസ്റ്റ് ചെയ്യാനുള്ള മറ്റുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജോബ് ഫെയർ ഉണ്ടായിരുന്നു, ഓപ്പൺ ഡേ ഉണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഈവൻ ലാസ്റ്റ് വീക്ക് വരെ ബിസിനസ് വാസ് ആസ് യൂഷ്വൽ. അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ എല്ലാവരും ഈ നമ്മുടെ ലാസ്റ്റ് കാർ ബെസ്റ്റ് ഗ്ലോബൽ കാർ ആക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് എല്ലാവരിൽ നിന്നുണ്ടായിരുന്നു.
ഓക്കെ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ആയിരുന്നല്ലോ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത്, അതായത് ഒക്ടോബർ 3 അല്ലേ? എങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം? എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്നത്? പുതിയതായിട്ടൊരു ടൊയോട്ട കാമറി പുറത്തിറക്കിയതോടെ ഫാക്ടറി അടച്ചുപൂട്ടുകയായിരുന്നു എന്നാണ് വാർത്തകളിൽ കണ്ടത്. എങ്ങനെയായിരുന്നു, അതൊന്ന് വിവരിക്കാമോ?
അല്ല, പുതിയതായിട്ടുള്ള കാമറി അല്ല, അത് നമ്മുടെ ലാസ്റ്റ് കാർ, ഇവിടെ നിർമ്മിച്ച കാർ നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് റോൾ ഡൗൺ ചെയ്തുകൊണ്ടുവന്ന് നമ്മുടെ ഈ സെറിമണി നടക്കുന്ന സ്റ്റേജിൽ കൊണ്ടുവന്നിരുന്നു. അത് എന്നിട്ട് നമ്മുടെ ഡയറക്ടർ നമ്മുടെ ജാപ്പനീസ് എക്സിക്യൂട്ടീവിന് ആ കാർ കൈമാറി, അത് കാർ കീ കൈമാറി, ആ കാർ ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ 54 വർഷത്തെ മാനുഫാക്ചറിങ് ലെഗസി ആയിട്ട് അത് ടൊയോട്ട ജപ്പാനിലെ മ്യൂസിയത്തിൽ ആ കാർ കീപ്പ് ചെയ്യുന്നത്. നമുക്കൊരു ഫോർമൽ സെറിമണി ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ കാർ കൊണ്ടുവന്നിങ്ങനെ ചെയ്തു. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സും പ്രസിഡന്റും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ നമ്മളിപ്പോ ഈ 54 വർഷത്തിൽ ഇവിടെ ഉണ്ടാക്കിയ കാർ മോഡലുകളുടെ ഒരു പരേഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ലഞ്ചും പ്രൊവൈഡ് ചെയ്തിരുന്നു.
ഓക്കെ, രതീഷിനെ പോലെ തന്നെ കുറെ വർഷങ്ങളായി അവിടെ ജോലി നോക്കിയിരുന്നവർ കമ്പനി വിട്ടുപോകുന്നതിന്റെയും അതുപോലെ തന്നെ ഇത്രയും വർഷം കൂടെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവർ വിട്ടുപോകുന്നതിന്റെ ഒക്കെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ അവിടെ പ്രകടമായിരുന്നു അന്ന്?
അത് വളരെ അധികം ഉണ്ടായിരുന്നു. ഇത് മിക്കവർക്കും ഇതൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ഇത്രയും കാലം അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, പിന്നെ വളരെ നല്ലൊരു വർക്ക് പ്ലേസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്, കണ്ടീഷൻസും മറ്റുള്ള സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. അപ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഒക്കേഷൻ ആയിരുന്നു അത്. പിന്നെ നമ്മുടെ ഡയറക്ടർ സെറിമണിയിൽ പറഞ്ഞ പോലെ, വാട്ട് ഫീൽസ് ലൈക്ക് ദ എൻഡ് ഈസ് ഓഫൻ ദ ബിഗിനിങ്സ്, ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് മൂവ് ഓൺ ഫ്രം ദിസ് വൺ. അതാണ് എല്ലാവരും മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാവരും ഉള്ളിൽ ആ ഒരു വിഷമം പ്രകടമായിരുന്നു.
ഓക്കെ, വിക്ടോറിയയിലെ തന്നെ എനിക്ക് തോന്നുന്നു ടൊയോട്ടയുടെ ഫാക്ടറിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇവിടെ ടൊയോട്ടയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെ ടൊയോട്ട വണ്ടികൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്?
ടൊയോട്ട ഇവിടെ മാനുഫാക്ചറിങ് മൊത്തമായി നിർത്തി, ഇനി ഇവിടെ കാറുകൾ മാനുഫാക്ചർ ചെയ്യില്ല. അപ്പൊ ഇനി മറ്റുള്ള കമ്പനീസ് പോലെ ഇതൊരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിരിക്കും. അപ്പോൾ ഓവർസീസ് നിന്ന് കാറുകൾ കൊണ്ടുവന്ന് ഇവിടെ ഡീലേഴ്സ് വഴി അത് സെയിൽ നടത്തും. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെയർമാൻ പറഞ്ഞത്, അതായത് കോർപ്പറേറ്റ് ജോബുകൾ, പിന്നെ ഇത് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മറ്റ് ഈവൻ നോട്ട് ഓൺലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മറ്റു പല ഇൻഡസ്ട്രീസിനും ടൊയോട്ടയുടെ പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ ലീൻ മാനുഫാക്ചറിങ് അങ്ങനത്തെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതുണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ കണ്ടിന്യൂ ചെയ്യും. ഓസ്ട്രേലിയയിലെ പ്രസൻസ് എല്ലാ രീതിയിലും കണ്ടിന്യൂ ചെയ്യും, പക്ഷെ മാനുഫാക്ചറിങ് ഉണ്ടാവില്ല.
ഓക്കെ, ഫാക്ടറി മൂന്നാം തീയതിയോടെ ക്ലോസ് ചെയ്തെങ്കിലും ഇന്നാണ് രതീഷിന്റെ അവസാനത്തെ ദിവസം. എങ്ങനെയാണ് രതീഷിന്റെ ഒരു മാനസികാവസ്ഥയും ഒക്കെ?
വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് വെച്ചാൽ, ഇനിയിപ്പോ ഇവിടേക്ക് വരവുണ്ടാവില്ല എന്നുള്ളൊരു ഇത് മനസ്സിലാക്കുമ്പോ, ഇത്രയും 10-12 കൊല്ലമായിട്ട് ഇവിടെ റെഗുലറായിട്ട് വന്നോണ്ടിരുന്നിട്ട് ഇങ്ങനെ നമ്മളത് ഇനി വരുന്നില്ല എന്ന് അറിയുമ്പോഴത്തൊരു ഒരു ഒരു സങ്കടകരമായ ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഭാവിയിലേക്ക് നോക്കി അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള ഇതിലിരിക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും. ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി രതീഷ്.
താങ്ക്സ് ആൽവി.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.